लाल रंग कब मुझे छोड़ेगा, ये लाल रंग कब मुझे छोड़ेगा।
सुप्रभातम, ഇന്ന് ഓഗസ്റ്റ് 24. ഇന്നോവേഷനും ഓൺട്രപ്രണർഷിപ്പും ഇവ രണ്ടും ഏത് ചൈനക്കാരുടെയും ഡി എൻ എയിൽ ഉള്ള രണ്ട് പ്രധാന കാര്യങ്ങളാണ്. കാൽ നൂറ്റാണ്ടോളം കാലം ഇവയ്ക്ക് രണ്ടിനും തല പൊക്കാനുള്ള ഇടം കൊടുത്തില്ല കമ്മ്യൂണിസ്റ്റ് പള്ള. ഫൈനലി 1978 ഇവമാർക്ക് തഴച്ച് വളരാനുള്ള അവസരം കൊടുത്ത, അതിനാൽ ഇന്ന് ചൈന ലോകത്തിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നതിൻ്റെ മൂല ശില്പിയുടെ ജന്മദിനമാണിന്ന്. അതിനാൽ അങ്ങേർക്ക് ആദ്യമേ ഒരു ലാൽ സലാം. പൂച്ചയ്ക്ക് എലിയെ പിടിച്ചാൽ പോരെ, അതിപ്പോൾ ചുമന്നിരിക്കണം എന്നെനിക്ക് യാതൊരു നിർബന്ധവുമില്ല എന്ന് പ്രഖ്യാപിച്ച നേതാവ്, ആ ലോജിക്ക് വെച്ചാണ് അവിടെ ഇവിടെ സ്പെഷ്യൽ എക്കണോമിക് സോൺസിൽ ഇമ്മ്യൂണിഷ ക്യാപിറ്റലിസം അനുവദിച്ചു കൊടുത്തത്. അതുകൊണ്ട് എന്തുണ്ടായി? 10 വർഷം മുന്നേ സൈക്കിളുകൾ മാത്രം ഉണ്ടായിരുന്ന റോഡുകളിൽ ഇപ്പോൾ നിറച്ചും വണ്ടികൾ, മിക്കതും ലെക്സസ്, BMW, മെഴ്സിഡിസ്. നിങ്ങൾ എന്നെ ക്യാപിറ്റലിസ്റ്റ് ആക്കി എന്ന് വേണേൽ പറയാം. കാരണം അവിടെ 814 ബില്യണേഴ്സ് ഇന്നുണ്ട്. അമേരിക്കയിൽ അതിലും കുറവാണ്, 734. അതിന് ചൈനക്കാർ സ്തോത്രം പറയേണ്ടത്. 5'2" ഉയരമുള്ള, ഏത് നേരവും തൻ്റെ പ്രിയപ്പെട്ട പാൻഡ ബ്രാൻഡ് സിഗരറ്റ് വലിക്കുന്ന ഡെങ് ഇഷ്യാവോപിങ്ങിനോടാണ് ഈ സഖാവ് വന്ന വഴി ഒന്ന് നോക്കാം. വിദ്യാഭ്യാസവും തൊഴിലും എന്നുള്ള പ്രോഗ്രാമിൽ ചേർന്ന് യൗവനത്തിൽ ഫ്രാൻസിൽ കുറേ കാലം ചിലവഴിച്ചു. 17-18 വയസ്സുള്ളപ്പോൾ റെനൗൾട്ട് എന്ന് എഴുതുകയും റെനോ എന്ന് ഉച്ചരിക്കുകയും ചെയ്യുന്ന ഫ്രഞ്ച് കാർ കമ്പനിയിൽ നമ്മുടെ നായകൻ കുറേ വർഷം ഫിറ്ററായി ജോലി ചെയ്തത് പിൽക്കാലത്ത് ഗുണപ്പെട്ടു. അതിൻ്റെ കാര്യം പിന്നെ പറയാം. ഫ്രാൻസിൽ കഴിയുമ്പോഴാണ് ലെനിനെക്കുറിച്ച് അറിയുന്നതും ആ ചിന്താഗതിയെ പുണരുന്നതും. മടങ്ങി വന്ന് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേർന്ന് കഴിഞ്ഞപ്പോൾ പൊളിറ്റിക്കൽ സയൻസ് പഠിക്കാൻ റഷ്യയിൽ പോകാൻ ഒരവസരം കിട്ടി. അത് കഴിഞ്ഞ് മടങ്ങി വന്ന് റെഡ് ആർമിയിൽ കയറി, പിന്നെ മാവോയുടെ കൂടെ ലോങ് മാർച്ചിൽ പങ്കെടുത്തു. അപ്പോൾ ദാ വരുന്നു ജപ്പാനുമായുള്ള യുദ്ധം. അതിൽ കുറേ നാൾ പയറ്റേണ്ടി വന്നു. പിന്നെ പാർട്ടിക്കാർക്ക് അധികാരം കിട്ടിയപ്പോൾ പ്രധാനമന്ത്രിയായിരുന്ന ഷൗവൻലായിയുടെ കീഴിൽ വൈസ് പ്രൈം മിനിസ്റ്ററായി കുറേ കാലം പ്രവർത്തിച്ചപ്പോഴാണ് ഷൗവൻലായും ഡെങ്ങുമായി അടുത്തത്. പക്ഷേ പോവർട്ടി ഈസ് നോട്ട് സോഷ്യലിസം, ടു ഗെറ്റ് റിച്ച് ഈസ് ഗ്ലോറിയസ് എന്നൊക്കെയുള്ള പുള്ളിക്കാരൻ്റെ അടികൾ കേട്ട് പഴഞ്ചൻ ചിന്താഗതിക്കാരും മറ്റും മാവോയുടെ ചെവിയിൽ ലെവൻ്റെ ചായവ് വലത്തോട്ടാണെന്ന് കുശുകുശിക്കിയപ്പോൾ ഡെങ്ങിനെ അവിടുന്ന് തെറിപ്പിച്ചു കൾച്ചറൽ റെവല്യൂഷൻ എന്ന നാമത്തിൽ. ഏതോ കുഗ്രാമത്തിലെ ട്രാക്ടർ ഫാക്ടറിയിൽ ജോലി കൊടുത്തു. ഫ്രഞ്ച് കാർ കമ്പനിയിൽ പഠിച്ച ഫിറ്റിംഗ് വിദ്യകളൊക്കെ ഓർമ്മിച്ചത് കാരണം അവിടെയും നല്ല പേര് സമ്പാദിച്ചു. ഷൗവൻലായി തനിക്ക് മാവോയിൽ ഉണ്ടായിരുന്ന സ്വാധീനം ചെലുത്തി പതിയെ ഡെങ്ങിനെ തിരിച്ച് ബീജിംഗിലേക്ക് മടക്കി കൊണ്ടുവന്നു. അവിടെ ഡെങ് മാവോയെ കണ്ട് അച്ചാ പോറ്റി കാളാതൂറി എന്നൊക്കെ പറഞ്ഞ് 50 ഏത്തവും ഇട്ടപ്പോൾ പിന്നെ കാര്യങ്ങൾ പഴയപടിയായി. പിന്നെ അങ്ങോട്ട് മാവോ മരിക്കും വരെ ഡെങ് നല്ല കുട്ടിയായി പെരുമാറിയതിനാൽ സുരക്ഷിതമായി ജീവിച്ചു. മാവോ കാലം ചെയ്തപ്പോൾ അങ്ങേരു തന്നെ നേരത്തെ തന്നെ നിശ്ചയിച്ച ഹുവാ ഗുവോഫെൻ്റ് അയാൾ അധികാരത്തിൽ കയറി. അങ്ങേർക്ക് വല്ലാത്ത എക്സ്ട്രീമിസ്റ്റുകളെ പുകച്ച് പുറത്തെടുക്കാൻ താല്പര്യമായിരുന്നതിനാൽ ആ കാര്യം നടത്താൻ ഡെങ്കിനെ വിളിച്ചു വരുത്തി കുറേ അധികാരം കൊടുത്തു. താമസിയാതെ ഡെങ് തൻ്റെ പഴയ പൂഴിക്കടകൻ ചുവടുകൾ ഇറക്കി തുറപ്പ് ചീട്ടുകളൊക്കെ പ്രയോഗിച്ച് എങ്ങനെയോ ഈ പറഞ്ഞ ഹുവ ഗുവോഫെൻറ്റിനെ സ്ഥാനഭ്രഷ്ടനാക്കി, എന്നിട്ട് ഫുൾ അധികാരം ഏറ്റെടുത്തു. പക്ഷേ ഹുവയെ ട്രാക്ടർ ഫാക്ടറി പോലെ സ്ഥലങ്ങളിലേക്കൊന്നും വിട്ടില്ല, മാന്യമായി റിട്ടയർ ചെയ്യിപ്പിച്ചു. അതുവഴി ഡെങ് ഒരു പുതിയ ആകാശവും ഭൂമിയും തുടങ്ങി. സ്ഥാനം മാറ്റും, പക്ഷേ ഉപദ്രവിക്കില്ല. ഡെങ്കിൻ്റെ മകള് പറഞ്ഞിരിക്കുന്നത് അപ്പൻ സിംഗപ്പൂർ സന്ദർശിച്ചപ്പോൾ അവിടുത്തെ ലീ ക്വാൻ യി അപ്പനെ ബ്രെയിൻ വാഷ് ചെയ്തു എന്നാണ്. ലീ പറഞ്ഞത് ഡെങ് ദൈവവചനമായി സ്വീകരിച്ചു എന്നാണ് അവളുടെ അവകാശം. ഡെങ്ങിൻ്റെ മകളുടെ കണക്കിൽ ഏകദേശം ഇങ്ങനെയാണ് ആ സംഭാഷണം നടന്നത്. എൻ്റെ ഡെങ്ങളിയ, ലണ്ടനിൽ എങ്ങാണ്ട് കിടന്ന ഒരു യഹൂദൻ തല്ലിക്കൂട്ടിയ മാർസിസം എന്ന് പറയുന്ന ഈ വിശ്വാസ പ്രമാണം ഒരുമാതിരി ദൈവവാക്യം പോലെ കൊണ്ട് നടന്നിട്ട് നമ്മുടെ രാജ്യത്തിന് എന്തു ഗുണമാണ് കിട്ടുന്നത്? ഞാനും ഒരു ചൈനക്കാരനായതുകൊണ്ടാണ് ഈ പറയുന്നത്. പ്രോഗ്രസ്, ടെക്നോളജി, വിദ്യാഭ്യാസം, അവയല്ലേ രാജ്യത്തിന് വേണ്ടത്? അല്ലാതെ പവർ കംസ് ഫ്രം ദ ബാരൽ ഓഫ് ദ ഗൺ എന്നൊക്കെ മൈതാനത്ത് മൈക്കിലൂടെ പ്രസംഗിച്ചാൽ സാധാരണക്കാരുടെ വയറ്റിലേക്ക് എന്തെങ്കിലും ചെല്ലുവോ? ഡെഫിനിങ് സൈലൻസ്, എക്സാക്റ്റ് എസ്റ്റിമേറ്റ്, പ്രിറ്റി അഗ്ലി, ഈ വാക്കുകൾക്ക് ഓക്സിമോറോൺ എന്നാണ് പറയുന്നത്. കാരണം അവ ഇൻറ്റഗ്രലി പരസ്പര വിരുദ്ധമായതിനാൽ. പൊളിറ്റിക്കൽ സയൻസുകാർ പറയുന്നത് ബെനവലന്റ് ഡിക്റ്റേറ്റർ എന്നുള്ളതും ഓക്സിമോറോൺ ആണെന്നാണ്. പക്ഷേ ചരിത്രകാരന്മാരുടെ ഭീഷണത്തിൽ ഈ അടുത്ത കാലത്ത് വാസ്തവത്തിൽ ബെനവലന്റ് ഡിക്റ്റേറ്റർ എന്നൊരു പ്രതിഭാസം 2 തവണ ഏഷ്യയിൽ ഉണ്ടായിട്ടുണ്ടെന്നാണ്. 1959 to 1990, ലീ ക്വാൻ ഇ, സിംഗപ്പൂർ. 1978 to 1989, ഡെങ് ഷ്യാവോപിങ്, ചൈന. മാളോകർക്കെല്ലാം പരിപൂർണ ആരോഗ്യവും പാകത്തിലുള്ള സമ്പത്തും നേർന്നുകൊണ്ട് എല്ലാ ഇസത്തിലും വിശ്വസിക്കുന്ന ഒരു കുമരകംകാരൻ.